السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ഹജ്ജ് ചെയ്യാത്തവരോടുള്ള ചില നസീഹത്തുകൾ, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഇൻഷാല്ലാഹ്. ഒന്ന്, ഹജ്ജ് നിർബന്ധമാണ്. നിർബന്ധമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ അഞ്ച് റുക്കിനുകളിൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്ന റുക്കിനായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഹജ്ജാണ് എന്നുള്ളത് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് ആലി ഇബ്രാഹിമിലെ 97-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. ആയത്തിന്റെ അർത്ഥം, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി, ഹജ്ജുൽ ബൈത്ത് കൊണ്ടുള്ള ഉദ്ദേശം അൽ ബൈത്ത് അൽ കഅബ, കഅബയെ ഉദ്ദേശിച്ച് പോവുക, കഅബയെ ലക്ഷ്യം വെക്കുക, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെടുക. വലില്ലാഹി അലന്നാസി, ജനങ്ങളുടെ മേലുള്ള ബാധ്യതയാണ്. അലന്നാസി അവിടെ ഹഖുൻ വാജിബുൻ ലില്ലാഹി എന്നാണ്. വലില്ലാഹി അലന്നാസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹഖുൻ വാജിബുൻ ലില്ലാഹി, ജനങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട, അള്ളാഹുവിനോട് ചെയ്യേണ്ട ജനങ്ങളുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ് ഹജ്ജുൽ ബൈത്തി, ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഈ ആയത്ത് അതിന്റെ ബാക്കി ഭാഗത്തല്ല പറഞ്ഞത്, മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആർക്കാണ് ഹജ്ജ് നിർബന്ധമാകുന്നത് എന്നുകൂടി പഠിപ്പിച്ചു. എല്ലാവർക്കും ഹജ്ജ് നിർബന്ധമാണോ? അല്ല. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആ കഅബയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം ആർക്കാണോ സാധ്യമാകുന്നത്, ആർക്കാണോ അതിന് കഴിവുണ്ടാകുന്നത്, അതായത് മുസ്തതിഅ, മുസ്തതിഉം ബിമാലിഹി വബദനിഹി, ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് ആർക്കാണോ അള്ളാഹുവിന്റെ കഅബയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. വമൻ കഫറ എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും നിഷേധിച്ചാൽ, ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ലോകരിൽ നിന്ന് ഗനിയാണ്, ആരുടെയും ആശ്രയം വേണ്ടാത്തവനാണ് അല്ലാഹു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇക്രിമ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ, ഏതായത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാം ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ഒരു മതം ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, അവൻ പരലോകത്ത് ഖാസിരീങ്ങളിൽ നഷ്ടക്കാരിൽ പെട്ടവനായിരിക്കുമെന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ, ഖാലത്തിൽ യഹൂദു വന്നസ്വാറ, യഹൂദികളും നസ്രാണികളും പറഞ്ഞു, നഹ്നു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാകുന്നു. അപ്പൊ ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലും ഒരു മതം ആരെങ്കിലും സ്വീകരിച്ചാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്നും, അവർ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവരായിരിക്കുമെന്നുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിലാണ് ജൂഹുദന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞതെന്ത്, നഹ്നു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാകുന്നു. ഫഖാല അല്ലാഹു ലഹും, ആ സന്ദർഭത്തിൽ അല്ലാഹു അവരോട് പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈ സബീല. നമ്മൾ പഠിച്ച അർത്ഥം പറഞ്ഞ അലിംറാനിലെ 97-ാമത്തെ ആയത്ത് അല്ലാഹു അവരോട് പറഞ്ഞു കൊടുത്തു. എന്ത്, മനുഷ്യരുടെ മേൽ അല്ലാഹുവിന് അവർ കൊടുക്കേണ്ട ബാധ്യതയാണ്, അവർക്ക് നിർബന്ധ കടമയാണ്. ആർക്കാണോ സാധ്യമാകുന്നത് അവർ കഅബയിലേക്ക് പോവുക, ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ഫഖാലു, യൂദന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, ലാ നഹജ്ജുഹു, ഞങ്ങൾ ഹജ്ജ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഫഖാല അല്ലാഹു തആല, ഞങ്ങൾ ഹജ്ജ് ചെയ്യില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് പറഞ്ഞു, വമൻ കഫറ, വമൻ കഫറ, അപ്പൊ ഹജ്ജ് ചെയ്യില്ല എന്നവർ പറഞ്ഞ സന്ദർഭത്തിലാണ്, അതിന്റെ ഗൌരവം മനസ്സിലാക്കണം. ഹജ്ജ് ചെയ്യില്ല എന്നവർ പറഞ്ഞ സന്ദർഭത്തിൽ അല്ല പറഞ്ഞു, വമൻ കഫറ, ആര് നിഷേധിക്കുന്നോ, ആര് അവിശ്വസിക്കുന്നോ, ഫഇന്നല്ലാഹു ഗനിയുൻ അലിൽ ആലമീൻ, അല്ലാഹു ലോകരിൽ നിന്ന് അല്ലാഹു ഗനിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്തിൽ വളരെ വ്യക്തമായി തന്നെ എന്ത് പറഞ്ഞു, ജനങ്ങളുടെ മേലുള്ള വാജിബാണ്, ഫറളാണ്, നിർബന്ധമാണ്, കടമയാണ് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് മനിസ്തതായിലേ സബി, ഒന്ന് ഹജ്ജ് ജനങ്ങളുടെ മേലുള്ള ബാധ്യതയാണ്, രണ്ട് ആർക്കാണ് എന്നും പറഞ്ഞു. ആർക്കാണ്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും, എന്റെ ഏറ്റവും ചുരുക്ക രൂപം അതാണ്, ഒരാൾക്ക് സമ്പത്തുണ്ട് അതേപോലെ തന്നെ ആരോഗ്യമുണ്ട്, അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അവന് നിർബന്ധ ബാധ്യതയാണ്. ഇതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് രണ്ടാമത്തെ ആയത്ത് അല്ലാഹ് പറഞ്ഞു, കുറച്ച് ദീർഘമുള്ള ആയത്ത്, ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം വഅതിമ്മു അൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണം. ഹജ്ജിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്തിനെ, ഉംറ, അത് മറ്റൊരു വിഷയമാണ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഹജ്ജും ഉംറയും നിർവഹിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ എന്ത് പറഞ്ഞു, ഹജ്ജ് അത് നിർബന്ധമാണ്. ഒരു റിവായത്ത്, ഒരു തഫ്സീർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള, വഖാല അത്വാഉൻ, അത്വാ പറഞ്ഞിരിക്കുന്നു, ലൈസ അഹദു മിൻ ഖൽഖില്ലാഹ് ഇല്ലാ അലൈഹി ഹജ്ജുൻ വ ഉംറ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളും തന്നെ ഇല്ല അവന് ഹജ്ജും ഉംറയും നിർബന്ധമായിട്ടല്ലാതെ. വാജിബാനി ലാബുദ്ദ മിൻഹുമ, അത് രണ്ടും ഒരാൾക്ക് നിർബന്ധമാകുന്നു, അനിവാര്യമാകുന്നു. ലിമനിസ്തത്വാ ഇലൈഹിമാ സബീല, അത് രണ്ടും ചെയ്യാനുള്ള മാർഗം ആർക്കാണോ സാധ്യമാകുന്നത്, അത് രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാകുന്നു എന്നുള്ളത് ഈ ആയത്തിന്റെ വിശദീകരണത്തിലും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്, അതിലൊരു ഹദീസ് നമ്മൾ പറഞ്ഞു, ബുനിയൽ ഇസ്ലാം അല ഹംസിൻ എന്ന പ്രസിദ്ധമായിട്ടുള്ള ഹദീസിൽ ഇസ്ലാം അഞ്ച് റുക്കിനുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് പറഞ്ഞത് ഹജ്ജാണ്. അപ്പൊ ഇസ്ലാമിന്റെ റുക്കിനാണ്. ഒരാൾ ഷഹാദത്ത് ചൊല്ലി, നമസ്കരിച്ചു, സകാത്ത് കൊടുത്തു, നോമ്പ് നോറ്റു, പോരാ, അയാൾ ഹജ്ജ് കൂടി ചെയ്യണം. അയാൾക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, അയാളെ ഹജ്ജ് ചെയ്യണം. അതിന്റെ വിശദീകരണങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഒരാൾക്ക് ആരോഗ്യമില്ല, അയാൾക്ക് സമ്പത്തുണ്ട്, അയാൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ ആ ഒരു വിശദീകരണത്തിലേക്ക് സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അപ്പോ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നോമ്പ് നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ജക്കാത്ത് ചെയ്യുന്ന ഒരാളെ കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് അതേപോലെ തന്നെ അയാൾക്ക് നിർബന്ധമാണ്. അത് ഇസ്ലാമിന്റെ റുക്കിനുകളിൽ ഒന്നാണ്, അടിസ്ഥാനപരമായി ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഈ കാര്യം പഠിപ്പിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, قد فرض الله عليكم الحج فحجوا الله നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു ഫഹുജു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം ഈ കൽപ്പന ആരോടാണ് നേരത്തെ ഖുർആനിൽ പറഞ്ഞ ആലും ഇംറാനിലെ ആയത്ത് അല്ലാഹുവിനോട് ജനങ്ങൾ ചെയ്യേണ്ട ബാധ്യതയാണ് മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ട കടമയാണെന്ത് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അതിന്റെ തഫ്സീറാണ് ഈ ഹദീസിൽ പറഞ്ഞത് അല്ലയോ ജനങ്ങളെ قد فرض الله عليكم الحج فحجوا الله നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം فقال رجل ഒരാൾ ചോദിച്ചു അകുല്ല ആമിൻ യ റസൂലുള്ളാഹ് അല്ലാഹുവിൻ റസൂലെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ ഫസക്കത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു ഹത്ത ഖാലഹ തലാസ അയാൾ മൂന്ന് പ്രാവശ്യം ചോദിച്ചു അതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലാണ് ഇത് ചെയ്യേണ്ടത് അതിനുപോലും തൗഫീഖ് ലഭിക്കാത്ത ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതൊരു സത്യമാണ് ഹജ്ജ് ചെയ്യാനുള്ള ഷുറൂത്തുകളൊക്കെ ബാധകമായിട്ടും ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ലഭിക്കാത്ത ആളുകൾ അതല്ലെങ്കിൽ അതിനൊരു താല്പര്യം പോലും കാണിക്കാത്ത ആളുകളുണ്ട് ഹജ്ജ് പോകട്ടെ ഉംറ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത എത്രയോ ആൾക്കാർ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഇസ്ലാം ആഗ്രഹിച്ചിട്ടില്ല മൂന്ന് പ്രാവശ്യം അയാൾ ചോദിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നഅം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കത് നിർബന്ധമായി തീരുമായിരുന്നു പിന്നീട് അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല ജീവിതത്തിൽ ഒരിക്കലാതെ ചെയ്യാൻ പറഞ്ഞത് അത് തന്നെ ചെയ്യാൻ പലർക്കും താല്പര്യമില്ല പലർക്കും സാധിക്കുന്നില്ല വേണ്ടെന്ന് വെച്ചിട്ടാണ് ആരോഗ്യമുണ്ട് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികമായ ശേഷിയുണ്ട് എന്നിട്ടും ഹജ്ജ് ചെയ്യുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ അതേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓരോ കൊല്ലവും ഇത് നിർബന്ധമാണെന്ന് ചോദിച്ചല്ലോ അത് ഞാൻ നഅം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കത് നിർബന്ധമായി തീരുകയും പിന്നീട് അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരികയും ചെയ്യുമായിരുന്നു പിന്നീടാണ് പ്രസിദ്ധമായിട്ടുള്ള ദറൂനീ മാ തറക്തുക്കും ഫൈനമ ഹലക മൻ കാന ഖബ്ലകും ബികസ്റത്തി സുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഹിം ഇങ്ങനെയുള്ള ധാരാളം ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിച്ചു പോയിട്ടുള്ളത് അവർ നശിച്ചത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ ഫൗത്തോ മിൻഹു മസ്തത്താഴ്ത്തും നിങ്ങൾക്ക് സാധ്യമാവുന്ന രൂപത്തിൽ അത് ചെയ്യുക ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിരോധിച്ചാൽ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്തേക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഹദീസ് അപ്പൊ ആ ഹദീസിൽ എന്ത് വന്നു അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം മാത്രമല്ല ഇതിന്റെ ഫലായിലുകൾ ഒരുപാട് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഹജ്ജ് ചെയ്യുന്നതിന്റെ ഫലായിലുകൾ ഇൻഷാല്ലാഹ് അത് സമയമുണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് അതുകൊണ്ട് ഈ ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കണം ഹദീസിലുള്ളതാണ് ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കണം പലരും പറയാറുണ്ട് അടുത്ത വർഷമാകട്ടെ എല്ലാ വർഷത്തിലും ചില ആളുകൾ പറയും അടുത്ത കൊല്ലം ഞാൻ ഹജ്ജ് ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ അവൻ വേഗത്തിൽ അത് ചെയ്തോട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേഗം ചെയ്യണമെന്നുള്ളതാണ് അത് നമ്മുടെ കാരണം ഒരാൾക്ക് സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് എന്നിട്ടൊരാൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പിന്നെ താമസിപ്പിക്കരുത് അങ്ങനെ എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകൾ രോഗികളാകുന്ന സന്ദർഭത്തിൽ അവർ പറയാറുണ്ട് എനിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞാൻ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇപ്പോൾ എനിക്ക് ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഇതേപോലെ തന്നെ നല്ല സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളുകൾ പലപ്പോഴും വിഷമം പറയാറുണ്ട് പിന്നീട് അവർ രോഗികളായി തോന്നുന്നു അത് ഹദീസിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഹദീസിലുള്ളത് ഫല്യതഅജ്ജൽ അവൻ ധൃതി കാണിക്കട്ടെ ഇത് നമ്മളോടുള്ള കൽപ്പനയാണ് അവനത് താമസിപ്പിക്കരുത് എന്നാ പറഞ്ഞത് മറ്റൊരു വായത്തിൽ ഈ റിവായത്ത് ഇമാം അഹമ്മദ് ഉദ്ധരിച്ചതാണ് ഇബ്നു മാജയുടെയും അഹമ്മദിന്റെയും മറ്റു റിപ്പോർട്ടിൽ കാണാം അവൻ വേഗത്തിൽ ഹജ്ജ് ചെയ്യട്ടെ കാരണം ഫഇന്നഹു ഖദ് യംറദുൽ മരീദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് എത്ര ഗൌരവമുള്ള സംഗീതയാ പറയുന്നത് കാരണം അവൻ രോഗിയായിരിക്കാം ഇനി അവൻ രോഗിയായി തീരാം വതദില്ലുല്ലാല അവന്റെ വാഹനം നഷ്ടപ്പെടാം വതഅയിദുൽ ഹാജ അവന് മറ്റ വല്ല ആവശ്യങ്ങളും ഉണ്ടായേക്കാം
ഇത് മൂന്നും ഹദീസിൽ വന്നതാ. എന്താ പറഞ്ഞത്? നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങൾ ധൃതി കാണിക്കണം, പെട്ടെന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്യണം, അതങ്ങനെ താമസിപ്പിച്ചിട്ട് നീട്ടി നീട്ടിക്കൊണ്ടുകാണ്. ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. അത് ചെയ്യാൻ വളരെ ഉഷാറാണ്, നല്ല താല്പര്യമാണ്. പക്ഷെ ഇത് നിർബന്ധമായിട്ട്, നിർബന്ധമാകാനുള്ള എല്ലാ ഷുറൂത്തുകളും ഒത്തിട്ടുണ്ട്, എന്നിട്ടും അത് നീട്ടിവെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ നീട്ടിവെക്കുന്ന മനുഷ്യൻ അടുത്ത കൊല്ലമാകട്ടെ, അടുത്ത വർഷമാകട്ടെ, പിന്നീടാകട്ടെ, അവൻ രോഗിയായി തീർന്നേക്കാം. അവൻ രോഗിയായി തീർന്നേക്കാം, അതല്ലെങ്കിൽ അവന്റെ വാഹനം നഷ്ടപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾ അവന്റെ മുമ്പിലേക്ക് വന്നേക്കാം. ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസാണ്. ഇതേപോലെ തന്നെ ബൈഹക്കിയുടെ ഒരു രിവായത്തിൽ കാണാം, അജ്ജിലു അൽ ഖുറൂജ ഇലൽ മക്ക എന്ന് തന്നെ വന്നിട്ടുണ്ട്. അജ്ജിലു, നിങ്ങൾ ധൃതി കാണിക്കണം. അൽ ഖുറൂജ ഇലൽ മക്ക, എന്തിനു ധൃതി കാണിക്കണം? മക്കയിലേക്ക് പോകാൻ, മക്കയിലേക്ക് പുറപ്പെടാൻ, എന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസിലും പറഞ്ഞത്. അതിന് നിങ്ങൾ ധൃതി കാണിക്കണം. കാരണം ഫഇന്നഅഹദക്കും, തീർച്ചയായും നിങ്ങളിൽ ഒരാൾക്ക്, ലായദിരി, അറിയില്ലല്ലോ, ഇനി എന്തൊരു രോഗമാണ് അവനെ കാത്തിരിക്കുന്നത്, നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ഔഹാജ, അല്ലെങ്കിൽ എന്തൊരു ആവശ്യമാണ് ഇനി അവനുണ്ടാവുക, ആർക്കും അത് പറയാൻ പറ്റില്ല, ആർക്കും നിർണയിക്കാൻ പറ്റില്ല, ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മക്കയിലേക്ക് വേഗത്തിൽ പുറപ്പെടണം, അള്ളാഹുവിന്റെ ബൈത്തിലേക്ക് ചെല്ലണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഒരു വാചകം, അദ്ദേഹം പറഞ്ഞു, മൻ ഖദറ അലൽ ഹജ്ജ് വലം യഹുജ്ജൽ ഫരീള, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചു, അവൻ നിർബന്ധ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ, ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമാണ്, അങ്ങനെ അവന് അതിനുള്ള കഴിവുണ്ടായിട്ടും അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ, വഖറഹു ലിഗൈരി ഉദ്റിൻ, യാതൊരു ഉദുറില്ലാതെ അവൻ അതിനെ പിന്തിപ്പിച്ചു, ഒരു ഉദുറുമില്ല, ശറായി ആയിട്ടുള്ള ഒരു ഉദുറുമില്ലാതെ അവൻ അതിനെ പിന്തിപ്പിച്ചു എങ്കിൽ, ഫഖദ് അതാ മുൻകറൻ അളീമ വമഅസിയതൻ കബീറ, അവൻ വമ്പിച്ച തെറ്റും കുറ്റവുമായിരിക്കുന്ന കുറ്റവുമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഷുറൂത്തുകളൊക്കെ ബാധകമായി തീർന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ട്, ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ട്, അതിനുള്ള സൌകര്യമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മഹ്റമുണ്ട്, അത് മൂന്നാമത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നിയമമാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം മഹ്റമ് കൂടി വേണം. ആ വിഷയത്തിലുള്ള ഹദീസുകൾ വന്നിട്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമായി, എന്നിട്ട് അവനതിനെ പിന്തിപ്പിക്കുന്നുവെങ്കിൽ, ഫഖദ് അതാ മുൻകറൻ അളീമൻ വമഅസിയതൻ കബീറ, അവൻ വമ്പിച്ച തെറ്റും പാപവുമാകുന്നു ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫൽ വാജിബു അലൈഹി തൗബത്തു ഇലല്ലാഹി മിൻ ദാലിക, അവൻ നിർബന്ധമായും ആ തെറ്റിൽ നിന്ന് അവൻ തൗബ ചെയ്യട്ടെ. വൽ ബിദാറു ബിൽ ഹജ്ജ്, അവൻ ഹജ്ജ് ചെയ്യാൻ ധൃതി കാണിക്കുകയും ചെയ്യട്ടെ എന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് ഈ ഹദീസിലൂടെ വിശദീകരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു അസർ, ആസർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മൻ അതോക്കൽ ഹജ്ജ, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു, ഫലം യഹുജ്ജ, എന്നിട്ടും അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ, ഫസവാഉൻ അലൈഹി യഹൂദിയൻ മാതാഉ നസ്രാനിയൻ, അവൻ യഹൂദിയായിക്കൊണ്ട് മരിക്കട്ടെ അല്ലെങ്കിൽ നസ്രാണിയായിക്കൊണ്ട് മരിക്കട്ടെ. ഇത് ഉമർ റളിയല്ലാഹുവിൽ നിന്ന് സ്വഹീഹായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ അർത്ഥത്തിൽ വരുന്ന വേറെ ചില ഹദീസുകളുണ്ട്, അത് ലൈഫാണ് എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹുവിൽ നിന്നിട്ടുള്ള ഈ അസർ സ്വഹീഹാണ്. എന്താ പറഞ്ഞത്? മന്നതോക്കൽ ഹജ്ജ, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കും, അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ, ഫസവാഉൻ അലൈഹി യഹൂദിയൻ മാതാഉ നസ്രാനിയൻ, അവനെ സംബന്ധിച്ചിടത്തോളം സമമാണ്, ഒന്നെങ്കിൽ യഹൂദിയായിട്ട് അവൻ മരിക്കുക അല്ലെങ്കിൽ നസ്രാണിയായിട്ട് മരിക്കുക. ഉമർ റളിയല്ലാഹുവിൽ തന്നെയുള്ള വേറൊരു റിവായത്തിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ലഖദ് ഹമംതു അന്നബഅസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസാരി, ഈ നാട്ടിലുള്ള ജനങ്ങളിലേക്ക് ആളുകളെ പറഞ്ഞേക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഫയൻദുറു കുല്ലമൻ കാന ലഹു ജദ ഫലം യഹുജ്ജ, എന്നിട്ട് അവര് പോയി ഓരോ വീടുകളിലും കയറി പരിശോധിക്കുന്നു, ഹജ്ജ് ചെയ്യാനുള്ള ശേഷി ആർക്കൊക്കെ ഉണ്ട്, എന്നിട്ട് ആരൊക്കെയാണോ ഹജ്ജ് ചെയ്യാതിരിക്കുന്നത് അവർ പോയി പരിശോധിച്ചു വരട്ടെ. ഫയദ്രിബു അലൈഹിമുൽ ജിസിയ, അവർക്ക് ജിസിയ ഏർപ്പെടുത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ ശേഷിയുണ്ടായിട്ടും അതിനുള്ള ഷുറൂത്തുകൾ ഒത്തുവന്നിട്ടും ഹജ്ജ് ചെയ്യാത്ത മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരെ പോയി കണ്ടുപിടിച്ചിട്ട് അവരുടെ മേൽ ജിസിയ ഏർപ്പെടുത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്നിട്ടും പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളല്ല, അവർ മുസ്ലിങ്ങളല്ല. ഇതേപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബ്, അതേപോലെ തന്നെ ഇബ്രാഹിം നഹയ്യു റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്രാഹിം നഹയ്യി, അദ്ദേഹം മുസന്നഫ് ഇബ്നു ശൈബയിൽ കാണാം, കാനൽ അസ്വദ് ഇബ്നു യസീദ് ജാറുൻ മൂസിറും ലൻ യഹുജ്ജ, നല്ല സമ്പത്തുള്ള ഒരു അയൽക്കാരുണ്ടായിരുന്നു ആർക്ക്, അസ്വദ് ഇബ്നു യസീദിന്. അയാൾ സമ്പന്നനായിരുന്നു, എന്നാൽ അയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫഖാല ലഹു, അസ്വദ് ഇബ്നു യസീദ് അയാളോട് പറഞ്ഞു, ലൗമിത്ത ലം സല്ലി അലൈക, നീ മരിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കൂല. അവ നിസ്കരിക്കുന്ന ആളുകളാണ്, സകാത്ത് കൊടുക്കുന്ന ആളുകളാണ്, ഷഹാദത്ത് ചൊല്ലിയ ആളുകളാണ്, നോമ്പ് നോൽക്കുന്ന ആളുകളാണ്, പക്ഷെ ഹജ്ജ് ചെയ്യൂല. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്, ഇത് കറൻസി ആയിട്ട് പൈസ കയ്യിൽ വേണമെന്നാ. അങ്ങനെ പറയാനുള്ള കാരണം, ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്ന പല ആളുകളെയും നിങ്ങൾ നോക്കൂ. ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിൽ ന്യായീകരണം കൊണ്ടുവരുന്ന ആളുകൾ, ഇവർ ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിലല്ല അവരോട് ഉംറ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും, ഉംറ ചെയ്തിട്ടുണ്ടാവില്ല അവരെ. ഈ ആളുകളോട് ചോദിച്ചു നോക്കോ, നിങ്ങളുടെ വീട്ടിൽ സ്വർണം ഉണ്ടോ ചോദിച്ചു നോക്ക്, ഇഷ്ടംപോലെ സ്വർണം ഉണ്ടാവും. 20 ഭവനും 30 ഭവനും 50 ഭവനും 75 ഭവനും 100 ഭവനും ഒക്കെ. ഇത് ഒരു മകളെ കെട്ടിക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ വലുപ്പത്തരായിട്ട് ഇത് പറയാറുണ്ട്, 100 പവൻ കൊടുത്തിട്ടാണ് കെട്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇങ്ങനെ ലോക്കറിൽ സ്വർണം ഉണ്ടാകും, ആഭരണങ്ങൾ ഉണ്ടാകും. പണ്ട് കാലത്ത് പറയാറുണ്ട്, ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കാത് കിട്ടിയ മതി എന്നുള്ളത് തമാശയിൽ പറയാറുണ്ട്. കാരണം കാതിൽ തൂങ്ങിക്കിടക്കുന്ന ആഭരണങ്ങൾ, കൈകളിൽ തൂങ്ങിക്കിടക്കുന്ന ആഭരണങ്ങൾ, കാലുകളിൽ തൂങ്ങിക്കിടക്കുന്ന ആഭരണങ്ങൾ, അതുപോലെ സക്കാത്തിന്. എന്നിട്ട് ഇവർ ചോദിക്കാണ്, ഞങ്ങളൊക്കെ സക്കാത്ത് അല്ല ഇതുപോലെ ഹജ്ജ് ചെയ്യാൻ, എന്നിട്ട് അവർ ചോദിക്കാണ് ഞങ്ങൾക്കൊക്കെ ഹജ്ജ് നിർബന്ധമാണോ എന്നുള്ളത്. ഏക്കറക്കണക്കിന് സ്ഥലമുള്ള ആളുകളുണ്ട്, അവരോട് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് സ്ഥലമുണ്ടോ ചോദിച്ചു നോക്കി, ഏക്കറക്കണക്കിന് എവിടെയെല്ലാം സ്ഥലമുണ്ട് എന്നുള്ളത് പോലും അവർക്കാർക്കും അറിയില്ല. അതിൽ നിന്നൊരു 2 സെന്റ് 3 സെന്റ് വിറ്റാ മതി, 1 ലക്ഷം വെച്ച് കൂട്ടിക്കോ, 1 ലക്ഷം വെച്ചിട്ട് കൂട്ടിക്കോ. എന്നിട്ട് ചോദിക്കാണ് എനിക്ക് ഹജ്ജ് നിർബന്ധമാണോ. അപ്പൊ ഇതൊന്നും അതിനുള്ള ന്യായീകരണമല്ല. അപ്പൊ ഈ വിഷയം നമ്മൾ ഗൌരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അതാണ്, എന്ത്, ഇങ്ങനെയുള്ള സകാത്ത്, ഇങ്ങനെയുള്ള ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, സാമ്പത്തികമായ ശേഷി ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നികുതി ഏർപ്പെടുത്തിയാലോ എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. കാരണം അവർ മുസ്ലിങ്ങളല്ല. അപ്പൊ ഇബ്രാഹിം നഖയ്യ അത് പറഞ്ഞു, സയ്യിദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൗ കാന ലി ജാറുൻ മൂസിറുൻ, സമ്പന്നനായ ഒരു അയൽവാസി എനിക്കുണ്ടെങ്കിൽ. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കരുത്, സമ്പത്ത് സമ്പത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലല്ല ഹജ്ജിന് ചെലവ് വരിക. ചില നാട്ടിലുള്ള ചില രാജ്യക്കാർക്ക് ചെലവ് കൂടുതൽ വരും, ചില ആൾക്കാർക്ക് ചെലവ് കുറവേ വരുള്ളൂ. അതൊക്കെ പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാന്നുള്ളത് ഉലമാക്കൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന പോലെ അവരെ വേറെ സ്ഥലത്ത് നിന്ന് വേറെ നാടുകളിൽ നിന്ന് പോകുക, അല്ലെങ്കിൽ അതിന്റെ സാഹചര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റക്കുറിച്ചിൽ വരും. ഇങ്ങനെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ശേഷിയും ആരോഗ്യവും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ് സയ്യിദ് ബിൻ ജുബൈർ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു അയൽവാസി എനിക്കുണ്ടായിരുന്നാൽ, സുമമാത അവൻ മരിച്ചു, വലം യഹുജ്ജ, അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ, ലമുസല്ലി അലൈഹി, അവന് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കൂല. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ, ഉലമാക്കൾ പറഞ്ഞു ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ് എന്നുള്ളതിനെ പിന്നെ നിഷേധിച്ചാൽ അയാൾ കാഫിറിനെയാണ്, സംശയമല്ല, അയാള് ഈ മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തുപോയി. അതല്ലാത്തതിലും പിന്നെ ജുമുഹൂറിന്റെ അഭിപ്രായം പറഞ്ഞു, അതുകൊണ്ട് കാഫിറാവൂല. നേരത്തെ ഇബ്നു ബാസ് പറഞ്ഞതുപോലെ അത് ദംബുൻ അലീമ, അതല്ലെങ്കിൽ മിനൽ ഖബായിർ, അയാൾ തൗബ ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത്. അത് വമ്പിച്ച തെറ്റുകളിൽപ്പെട്ടതാണ്, കുറ്റങ്ങളിൽപ്പെട്ടതാണ്, അയാൾ തൗബ ചെയ്യട്ടെ, അയാളെ വേഗത്തിൽ ഹജ്ജ് ചെയ്യട്ടെ എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള അസറുകൾ, ഈ അസറുകളിൽ നിന്ന് ഉലമാക്കൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ചില ആളുകൾ ഇത് നിർബന്ധമാണെന്ന് പറയുന്നു. രണ്ടാമത്തെ അഭിപ്രായം, ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഞാൻ നിസ്കരിക്കൂല, അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളല്ല, ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഗൗരവമാണ്, തഅലീലിന് വേണ്ടി, തർഹീബിന് വേണ്ടി, തഹരീറിന് വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ. അത്രക്കും ഗൗരവമുള്ള സംഗതിയാണ് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അസറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സകാത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞല്ലോ, മൻ കാന ലഹു മാലുൻ, ഒരാൾക്ക് സമ്പത്തുണ്ട്, യുബല്ലിഹു ഹജ്ജ ബൈത്തില്ലാഹിൽ ഹറാം, അള്ളാഹുവിന്റെ ബൈത്തിലേക്ക് ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാനുള്ള മാല് ഒരാൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, വലം യഹുജ്ജ, എന്നിട്ടും അയാളെ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ, ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയണം. അപ്പോ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ എന്താ പ്രശ്നം ചോദിച്ചാല്, ഫല കാരണങ്ങൾക്കുണ്ട്. ഒന്ന്, മരണത്തെക്കുറിച്ചുള്ള ചിന്തയല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. മരിക്കുമെന്നുള്ള ചിന്ത മുസ്ലിങ്ങളിൽ പലർക്കും നഷ്ടപ്പെട്ടു. ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്തയല്ലാതായി. ആ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾക്കും ഹജ്ജ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതാണ് നേരത്തെ പറഞ്ഞത്. ഇനി ഹജ്ജ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് പറയുന്ന ആളുകളോട്, നല്ലൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾ ആ ബിസിനസ്സിൽ പണം ഇറക്കാൻ ഒരുക്കാണോ ചോദിച്ചു നോക്കി, 3 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ അവരുടെ കയ്യിലുണ്ടാവും. അയാൾ അതിൽ റെഡി ആയിക്കും. എന്താ, നല്ലൊരു ബിസിനസ് ഉണ്ട്, നല്ല ലാഭം കിട്ടും, കുറഞ്ഞ മുതൽ മുടക്കുള്ളൂ, ഒരു മടിയുമില്ലാതെ അതിന് എത്ര പൈസ ഇറക്കാനും അയാൾ ഒരുക്കായിരിക്കും. അതുമാത്രല്ല, ഈ ഹജ്ജ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് 5 ലക്ഷം 8 ലക്ഷം ചെലവാക്കിയൊരു കാർ മേടിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. ഇങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ പണം ചെലവഴിക്കുന്നതിൽ പ്രശ്നമുണ്ടല്ലോ. ഹജ്ജിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതാണ് ഇതിന് തൗഫീഖ് കിട്ടാന്ന് പറഞ്ഞത്. മാത്രല്ല, ഇവര് ഉലമാക്കൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ്. കാരണം അയാൾ മരിച്ചാൽ അയാളുടെ അന്തരാവകാശികൾ അള്ളാഹുവിനെ പേടിയുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ ആ 10 സെന്റ് വിറ്റിട്ട് അത് നേരെ ഹജ്ജിന് പോവും. അവനവന്റെ ഭാര്യനെ കൊണ്ട് മക്കളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കും. അങ്ങനെ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. വാപ്പ മരിച്ചോളം ഹജ്ജ് ചെയ്തിട്ടില്ല. അങ്ങനെ ഏക്കറക്കണക്കിന് സ്ഥലം, ഇഷ്ടം പോലെ സ്വർണം, ഇഷ്ടംപോലെ സമ്പത്ത്, അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ല. മക്കൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ പേടിയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ എത്രയോ ഭാഗ്യം കിട്ടിയ മക്കളും ഉണ്ട്. അവരെന്ത് ചെയ്യും? നേരെ ആ സ്ഥലം വിറ്റിട്ട് ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഹജ്ജ് ചെയ്യും. അല്ലെങ്കിൽ ആ സ്വർണം വിറ്റിട്ട് നേരെ പോയിട്ട് ഹജ്ജ് ചെയ്യും. ആ ഭാഗ്യം ആർക്ക് കിട്ടും? ആ മരിച്ച മനുഷ്യന് കിട്ടാതെ പോയി. ഖുർആൻ പറഞ്ഞല്ലോ, അശ്ശൈത്താനു യഅദുക്കുമുൽ ഫഖറ, നിങ്ങളോട് കൊടുത്താല് നിങ്ങൾ ദരിദ്രരാകും എന്ന് നിങ്ങൾക്ക് ഓടിത്തരുന്നത് ആരാണ്? പിശാച്ചാണ്, ഷെയ്ത്താനാണ്. അതിന് പിന്നെ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ നല്ലൊരു വ്യാഖ്യാനമുണ്ട് ആയത്തിന്. ഏത്? അശ്ശൈത്താനു യഅദുക്കുമുൽ ഫഖറ എന്ന ആയത്ത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഷെയ്ത്താൻ പറഞ്ഞു തരാണ് എന്ത്? ഇത് കൊടുത്താല് ഫക്കീറാവൂട്ടോ, നീ ദരിദ്രനായിത്തീരും എന്ന് പറയുന്നത് ഷെയ്ത്താനാണ്. ഇങ്ങനെ ആ മനുഷ്യൻ മരിച്ചു പോകും, അയാൾക്കതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. തിന്നിച്ചൂല തീറ്റിച്ചൂല എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട അങ്ങനെയുള്ള കുറെ ആൾക്കാർ, അയാളുണ്ടാക്കിയ സമ്പത്ത് അയാളുടെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോ ആ രൂപത്തിൽ ഉപകരിക്കുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് അയാൾ കുറ്റക്കാരനായി തീരുകയാണ്. ചില കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ അയാൾ മരിച്ചു പോവുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ സഅദി പറഞ്ഞു, എന്ത്? അന്തത്തബി അദുബക്കും ഷെയ്ത്താൻ അല്ലാതെ യഅ്മുറുക്കും ബിൽ ഇംസാഖ്, ഷെയ്ത്താനാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്. എന്തിന്? യഅ്മുറുക്കും ബിൽ ഇംസാഖ്, പിടിച്ചു വെക്കാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്, കൊടുക്കണ്ട എന്ന് പറയുന്നത് ആരാണ്? ഷെയ്ത്താനാണ്. വയഹൂഫുക്കും ബിൽ ഫഖരി വൽ ഹാജ, ഇത് കൊടുത്താൽ, അല്ലെങ്കിൽ ഹജ്ജിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന് പണം കൊടുത്താൽ നിങ്ങൾ ദരിദ്രരാകും, അതല്ലെങ്കിൽ വൽ ഹാജ, ഇത് അൻഫക്തും, നിങ്ങൾ ചെലവാക്കിയാൽ നിങ്ങൾ ദരിദ്രരാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആവശ്യങ്ങൾ, വേറെ ഹാജത്തുകൾ ഉണ്ടാകും എന്ന് നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ആരാണ്? ഷെയ്ത്താനാണ്. ആ ഷെയ്ത്താനിന്റെ നസീഹത്താണിത്. കാരണം ദുനിയാവിന്റെ കാര്യത്തിന് ഒരു പ്രശ്നമല്ല, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഒരു മടിയില്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല, അവർ ഉംറ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള അസറുകള് ധാരാളമായിട്ട് കാണാം. നമ്മൾ പറഞ്ഞു വന്നത് ആരുടെ വാചകമായിരുന്നു? ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇങ്ങനെ ഒരാൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട്, അയാൾ ഹജ്ജ് ചെയ്തില്ല, അതല്ലെങ്കിൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമായി, അയാൾ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ സഅല റജഅത ഇൻദൽ മൗതി, അയാൾ മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ എന്നെ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കണേ. ഖാലലഹു റജുലുൻ, ഇത് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞപ്പോ ഇബിൻ അബ്ബാസിനോട് ഒരാൾ പറഞ്ഞു, ഇത്തഖില്ലാഹ യാ ഇബിൻ അബ്ബാസ്, ഇബിൻ അബ്ബാസ് നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, ഫഇന്നമാ യസ്അലു റജ്അത അൽ കുഫാർ, മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് മടക്കിത്തരണേ, ദുനിയാവിലേക്ക് മടക്കിത്തരണേ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നത് ആരാണ്? കാഫിരീങ്ങളാണ് എന്ന് അയാൾ പറഞ്ഞു. ഫഖാല ഇബ്നു അബ്ബാസ്, അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞു, സഅതുലു അലൈക വിദാലിക ഖുർആനൻ, അതിന് തെളിവായിട്ട് ഞാൻ നിനക്ക് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരു ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിക്കാം. ഖാല അല്ലാഹു തആല, അല്ല പറയുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യാതി അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്വദ്ദക. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞുകൊടുത്തു, ഐ വദ്ദിസ്സക, ഇവിടെ അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് അവരെന്ത് പറയും? റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം കൂടി അള്ളാഹുവെ ഈ ദുനിയാവിൽ എന്നെ പിന്തിപ്പിക്കുക, എനിക്ക് ആയുസ് കിട്ടിക്കൊണ്ടാ, എങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാ? ഫസ്വദ്ദഖ. ഇബ്നു അബ്ബാസ് അതിന് വ്യാഖ്യാനം കൊടുത്തു, ഞാൻ സകാത്ത് കൊടുത്തോളാം. എന്നിട്ട് പറഞ്ഞു, വാഖും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യാം റബ്ബേ, ഐ അഹുജ്ജ, ഞാൻ ഹജ്ജ് ചെയ്യുകയും ചെയ്തോളാം എന്നുള്ളതാണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ച ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവ ഈ ഹജ്ജ് ചെയ്യാതെ ഈ പണം കെട്ടിപ്പിടിച്ച മനുഷ്യൻ, അത് മനുഷ്യനാണ്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവിടെ ഖൈറിന് കൊടുത്തിട്ടുള്ള ഒരു തഫ്സീർ അതാണ്. വഇന്നഹു മനുഷ്യന്റെ സ്വഭാവമാണ്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി, പണത്തോടുള്ള ഹുബ്ബ്, ധനത്തോടുള്ള ഹുബ്ബ്, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലശദീദ്, അത് വളരെ കഠിനമാണ് ആ സ്നേഹം. ഒരു ഭാഗത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം, മറുഭാഗത്ത് പണത്തോടുള്ള സ്നേഹം. ആ പണത്തോടുള്ള സ്നേഹം അത് അറുത്ത് മുറിച്ചെങ്കിലേ, അത് മാറ്റിവെച്ചെങ്കിലേ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് ഉണ്ടാവുള്ളൂ, ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഒരാൾക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കുക, എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ? അത് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്, എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ? ഇബ്നു സൈമിയനെ പോലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താ പറയുക? ഒരാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, അയാൾ ഹജ്ജ് ചെയ്താൽ മരിച്ചുപോയി. അയാൾക്ക് ഹജ്ജ് ചെയ്താൽ, 100 തവണ ഹജ്ജ് ചെയ്താലും ഒരു കാര്യവുമില്ല, ഒരു പ്രതിഫലമില്ല എന്നുള്ളതാണ് ഇബ്നു സൈമിയനെ പോലുള്ള ആളുകൾ പറയുന്നത്. അത്രയ്ക്കും ഗൗരവമുള്ള ഒരു സംഗതിയാണുള്ളത്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹജ്ജ് ചെയ്യാം, അവർക്ക് പ്രതിഫലം കിട്ടും, സംശയമൊന്നുമില്ല. അതേപോലെ തന്നെയുള്ള സമ്പത്തുണ്ട്, ആരോഗ്യമില്ല, അയാൾ എന്ത് ചെയ്യണം? അയാൾ അയാളുടെ പണം കൊടുത്തിട്ട് വേറെ ലോൽക്ക് കൊണ്ട് വേറെ ഉള്ളവരെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കണം. അയാളൊക്കെ ഹജ്ജ് ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടും ചെയ്യും. എന്നാൽ ഇങ്ങനൊരു മസല കൂടി അതിൽ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് വിശദീകരിക്കാൻ സമയമല്ല. ഇങ്ങനെ ഒരാൾക്ക് ആരോഗ്യമുണ്ട്, ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ട്, എന്നിട്ടും ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ 100 തവണ ഹജ്ജ് മറ്റുള്ളവർ അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്താലും അതുകൊണ്ട് അയാൾക്ക് ഒരു ഉപകാരം കിട്ടൂല. കാരണം ഹജ്ജ് എന്നുള്ളത് ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്, അതൊരു മനുഷ്യന് നിർബന്ധബാധ്യതയാണ്, അത് അയാൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഇബ്നു സൈമിയനെ പോലുള്ള ആളുകൾ അതിന് നൽകുന്ന വിശദീകരണം. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിന്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അത് അത്രക്കും ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? എനിക്കിത് നിർബന്ധമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഇങ്ങനെ മരിച്ചാലും നമ്മൾ കുറ്റക്കാരനാകുമല്ലേ എന്നുള്ളത് ആലോചിക്കുക. അത് ഗൌരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കുകയും ഹജ്ജ് ചെയ്യാനുള്ള ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും അതിനുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയാൽ അതിനുള്ള തോഫീക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുക, നാളെ പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരും, മരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരുണ്ടാവില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ അനന്തരാവകാശികൾ അവിടെ അവര് വേണ്ടതുപോലെ ചെയ്തോളും. നമ്മളെ സമ്പത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് നമ്മുടെ അനന്തരാവകാശികൾക്കായിരിക്കും. അത് ചിലപ്പോൾ മക്കളില്ലേ, അത് വേറെ ആർക്കെങ്കിലൊക്കെ പോകും. ഭാര്യയല്ല, മക്കളില്ല, അതല്ലെങ്കിൽ പാപ്പല്ല, ഉമ്മല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിക്കൊള്ളുന്നില്ല. അതവർക്ക് ഉപകാരപ്പെട്ടേക്കാം, ഉപകാരപ്പെടാതിരിക്കാം. പക്ഷെ നമുക്ക് ഉണ്ടാകുക എന്തായിരിക്കും? നമ്മുടെ അമല് മാത്രമായിരിക്കും. അപ്പൊ ഈ ഒരു ചിന്ത നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ ഹജ്ജ് എന്നുള്ളത് വയസ്സുകാലത്ത് മാത്രം ചെയ്യേണ്ടതല്ലല്ലോ, അങ്ങനെയൊക്കെ ആരോ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫല്യതഅജ്ജൽ, അത് അവന് വേഗത്തിൽ ചെയ്തു കൊള്ളട്ടെ. കാരണം ഇനി വല്ല രോഗം അവനുണ്ടാകുമോ അവനറിയില്ല, അവന് വാഹനം കിട്ടുമോ അവനറിയില്ല, അവന്റെ സമ്പത്ത് അവനുണ്ടാകുമോ അവനറിയില്ല, മറ്റ് തടസ്സങ്ങൾ, മറ്റാവശ്യങ്ങൾ അവന് വന്നേക്കുമോ അവനറിയില്ല. അതെല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ആരോഗ്യം ഉണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ആലോചിക്കാറില്ല. ഇതൊക്കെ നേരെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോൾ, സ്വന്തം ജീവിതത്തിൽ അനുഭവങ്ങളായി വരുമ്പോൾ മാത്രമാണ് പലരും പഠിക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞതുപോലെ ആ സമയത്ത് ഖേദിച്ചിട്ട് കാര്യമില്ല. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദഖ വഅകും മിനസ് സ്വാലിഹീൻ, ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുക, ഇതിനെപ്പറ്റി ഗൌരവമായൊരു ചിന്ത നമ്മൾ നടത്തുക, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. അതിന്റെ മസാലകളിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ നമ്മൾ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കിയാൽ മതി, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്കുൾ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.